പ്രൊഫസർ കെ ജെ മാത്യു എഴുതുന്ന ലേഖനം സാധാരണക്കാർക്ക് ദൈവീക ദർശനം സാധ്യമോ? ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? പക്ഷേ അത് അപ്രാപ്യമായ ഒരു കാര്യമല്ല. പൂർവകാലങ്ങളിൽ അമിതമായ ഭയം മൂലം മനുഷ്യൻ ദൈവത്തോട് അതിര് കവിഞ്ഞ ഒരു അകലം പാലിച്ചാണ് നിന്നിരുന്നത്. ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നത് വരേണ്യവർഗത്തിന്റെ മാത്രം ബഹുമതിയായി കണക്കാക്കപ്പെട്ടിരുന്ന നാളുകൾ. അതിനായി വേർതിരിക്കപ്പെട്ടവർ തന്നെയുണ്ടായിരുന്നു. ദൈവസമ്പർക്കമില്ലെന്ന് അവർ കരുതിയ സാധാരണ മനുഷ്യരെ അവർ പരമപുച്ഛത്തോടെ കാണുകയും അവരെ പാപികളെന്ന് മുദ്രകുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ദൈവപുത്രന്റെ വരവോടെ ചിത്രം മാറി. പരമ്പരാഗതമായ ദൈവസങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ യേശുക്രിസ്തു ദൈവം ആഢ്യവർഗത്തിന്റെ മാത്രം സ്വത്തല്ലെന്നും ഏത് സാധാരണക്കാരനും ദൈവസന്നിധിയിൽ സ്വീകാര്യനാണെന്നും പ്രഖ്യാപിച്ചു. ആചാരങ്ങളിൽ നിന്ന് ആന്തരിക സത്തയിലേക്കുള്ള ഒരു പ്രയാണമാണ് പ്രധാനപ്പെട്ടത് എന്ന് യേശു പഠിപ്പിച്ചു. സാധാരണക്കാരായ നമുക്ക് ദൈവീക ദർശനം സാധ്യമാണെങ്കിൽ അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ലളിതമാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേർന്നൊരു ജീവിതത്തെ സ്വന്തമാക്കുക. എന്നാൽ എന്താണ് വിശുദ്ധി? അതിന് ചില പടികൾ കർത്താവ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് വായുടെ അല്ലെങ്കിൽ അധരങ്ങളുടെ വിശുദ്ധിയാണ്. ബാഹ്യമായ ക്ഷാളനത്തിന് പ്രാധാന്യം നൽകിയിരുന്നവരെ തിരുത്തിക്കൊണ്ട് അവിടുന്ന് ഇപ്രകാരം അരളി ചെയ്തു: വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. മത്തായി 15:11. വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അവന്റെ അധരങ്ങളെ മാലിന്യമുക്തമാക്കുക എന്നതത്രേ. അതുകൊണ്ടാണല്ലോ ദൈവീക ദർശനത്തിന് യോഗ്യതയില്ലാത്ത അശുദ്ധമായ അധരങ്ങളുള്ള ഒരു ദുർഭകനാണ് താനെന്ന് വിലപിച്ച യേശയ്യായുടെ അടുത്തേക്ക് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി സെറാഫുകളിലൊന്നിനെ ദൈവം അയച്ചത്. യേശയ്യായുടെ അധരങ്ങളെ തീക്കനൽ കൊണ്ട് വിശുദ്ധീകരിക്കുന്ന ആ സെറാഫ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക: ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു. നാവിൻ്റെ ദുരുപയോഗമാണ് പലപ്പോഴും നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുന്നത്. അത് ആത്മപ്രശംസയിൽ നിന്ന് ആരംഭിച്ച് പരദൂഷണത്തിലേക്കും അശുദ്ധ ഭാഷണത്തിലേക്കും എത്തിക്കുന്നു. ഇതുവഴി എത്രയോ പേരുടെ സൽപ്പേര് നശിച്ചിട്ടുണ്ട്. സ്വജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ഇതിനാൽ നരകതുല്യമായി മാറിയിട്ടുണ്ട്. നാവ് തീയാണ് എന്ന വിശുദ്ധ യാക്കോബ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. തീ നല്ലതാണ്, അതിന് പല നല്ല ഗുണങ്ങളുമുണ്ട്. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ നാശത്തിന് കാരണമാകും. ഇതുപോലെ തന്നെയാണ് നാവും. സൂക്ഷിച്ചുപയോഗിച്ചാൽ അത് വലിയ അനുഗ്രഹത്തിന് നിദാനമാകും. എന്നാൽ ദുരുപയോഗിച്ചാലോ വലിയ വിപത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ശരീരം മുഴുവനെയും മലിനമാക്കുവാൻ നാവിന് സാധിക്കുമെന്ന് വിശുദ്ധ യാക്കോബ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉചിതമായ മൗനം പാലിക്കുവാൻ ശീലിക്കുന്നവനാണ് മുനി. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരമാണ് പറയുന്നത്: സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പ്രഭാഷകൻ 20:7. സമയനോട്ടമില്ലാതെ സംസാരിക്കുന്നവൻ പൊങ്ങച്ചക്കാരനും ഭോഷനുമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ മിതഭാഷണം ഒരു ജീവിതശൈലിയാക്കുക. അത് ഒരു വ്യക്തിയെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും. കാരണം ദൈവം പറയുന്നത് കേൾക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും അവന് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നു. അങ്ങനെ ദൈവത്തിനായി സമയം നൽകി കാത്തിരിക്കുന്ന ഒരാളെ ദൈവം തൻ്റെ ജ്ഞാനത്താൽ അനുഗ്രഹിക്കും. ജ്ഞാനത്തെക്കുറിച്ച് ഇപ്രകാരം ദൈവവചനം അറിയിക്കുന്നു: അത്യുന്നതൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞു പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. പ്രഭാഷകൻ 24:3. ഭൂമിയെ ആവരണം ചെയ്യുന്ന ജ്ഞാനം ആരിൽ വിശ്രമസങ്കേതം കണ്ടെത്തണമെന്ന് ആലോചിക്കുന്നു. അപ്പോൾ ദൈവം കൽപ്പന കൊടുക്കുന്നു: യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. പ്രഭാഷകൻ 24:8. മറ്റുള്ളവരെക്കാൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന ദൈവത്തിൻ്റെ സ്വന്തമായ ഇസ്രായേലായി മാറുന്ന ഒരുവനിലാണ് ദൈവീക ജ്ഞാനം വസിക്കുന്നതും വളരുകയും ചെയ്യുന്നത്. ആ വ്യക്തിക്ക് ക്രമാനുസൃതമായ ഒരു വളർച്ച ജ്ഞാനം നൽകുന്നുണ്ട്. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. പ്രഭാഷകൻ 24:31. തോട് നദിയായും നദി സമുദ്രമായും മാറുന്നത് പോലെയുള്ള ഒരു അതിശയകരമായ ആത്മീയ വളർച്ച ദൈവത്തിനായി സമയം നീക്കിവെക്കുന്ന ഒരു വ്യക്തിക്ക് സംലഭ്യമാകും തീർച്ചു തന്നെ. ഈ ബാഹ്യ നിശബ്ദത ഒരു ആന്തരിക നിശബ്ദതയുടെ അടയാളമായിരിക്കണം. ദൈവീക ദർശനത്തിന് കുറെ കൂടെ ആഴമായ ഒരു പരിവർത്തനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നുണ്ട്. അത് ഹൃദയത്തിന്റെ തലത്തിലുള്ള ഒരു സമൂലമായ രൂപാന്തരീകരണമാണ്. ഹൃദയത്തിൽ ഉള്ളതാണ് അധരങ്ങളിലൂടെ പുറത്തു വരുന്നത്, എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. മത്തായി 15:18-19. യഹൂദ പ്രമാണികൾ ബാഹ്യമായ വിശുദ്ധി മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ. ഹൃദയത്തിന്റെ തലത്തിലുള്ള ഒരു മാറ്റത്തിന് അവർ ഒരിക്കലും തയ്യാറാകാതിരുന്നതിനാൽ അവർക്ക് യഥാർത്ഥ ദൈവീക ദർശനം അന്യമായി. അതിനാൽ ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നവയുഗ ദൈവമക്കൾ ഒരു ആന്തരിക മാറ്റത്തിനായി അനുദിനം തീവ്രമായി അഭിലഷിക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി ലഭിച്ചാലേ ഈ ആന്തരിക പരിണാമം നടക്കുകയുള്ളൂ. കാരണം പാപത്തിൽ ജനിക്കുകയും പാപ സാഹചര്യങ്ങളിൽ വസിക്കുകയും ചെയ്യുന്ന നമുക്ക് അശുദ്ധിയിലേക്ക് ഒരു ചായ്ച്ചിലുണ്ട്. അതിനാൽ ദൈവപുത്രൻ തന്നെ അതിന് മുൻകൈ എടുക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യോഹന്നാൻ 13:8. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പാപപങ്കിലമായ നമ്മുടെ ഹൃദയത്തെ പ്രതിഷ്ഠിക്കാം. അമ്മയുടെ അതിശക്തമായ മധ്യസ്ഥം വഴി രക്ഷകനായ യേശുവും അവിടുത്തെ പരിശുദ്ധാത്മാവും നമ്മെ അനുദിനം വിശുദ്ധീകരിക്കുമ്പോൾ അവിടുത്തെ സ്വപ്നം പൂവണിയും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാരൂപിയെ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, അതിനെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ, അങ്ങനെ ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങൾ കാണട്ടെ. പരിശുദ്ധാരൂപിയെ, എന്റെ മനസ്സിലേക്ക് വരണമേ, ഞാൻ ദൈവത്തെപ്പറ്റി അറിയട്ടെ. പരിശുദ്ധാരൂപിയെ, എന്റെ ആത്മാവിലേക്ക് വരണമേ, അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം വിശുദ്ധീകരിക്കണമേ, അവയെല്ലാം ദൈവമഹത്വത്തിനായി ഭവിക്കട്ടെ. ഓ മറിയമേ, എന്റെ ഹൃദയത്തെ അവിടുത്തേതുപോലെ രൂപപ്പെടുത്തേണമേ. വിമല ഹൃദയപ്രതിഷ്ഠ പ്രാർത്ഥനയിൽ നിന്നും.